2019 ജനുവരി 28 തിങ്കളാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗ പേജിൽ ടി നരേന്ദ്രൻ തയ്യാറാക്കിയ ലേഖനം. ബാങ്കുകളുടെ കിട്ടാക്കടം 10,00,000 കോടി. സാമ്പത്തിക രംഗത്തെ സംഭവ വികാസങ്ങൾ സവിശേഷമായ ശ്രദ്ധയോടെ രാജ്യവും ജനങ്ങളൊട്ടാകെയും പരിഗണിക്കുന്ന കാലമാണിത്. ഇന്ത്യൻ ബാങ്കിംഗ് രംഗം ജനകീയമായതും രാഷ്ട്രനിർമ്മാണത്തിന് അനുയോജ്യമായതും 1969 ബാങ്ക് ദേശസൽക്കരണത്തോടെയാണ്. 2008 ലോക സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാനായത് പ്രസ്തുത നീരുറവ ഇന്ത്യയുടെ ബാങ്കിംഗ് സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നതിനാലായിരുന്നു. എന്നാൽ നവലിബറൽ നയങ്ങൾ അത്തരം നന്മകളെയെല്ലാം നിർവീര്യമാക്കുകയുണ്ടായി. ബാങ്ക് വായ്പകൾ സാധാരണക്കാരന് ലഭ്യമാകുന്നില്ല. ചെറുകിട ഇടപാടുകാരെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ബാങ്കുകൾ അവലംബിക്കുന്ന പൊതുനിലപാട്. സഹകരണ ബാങ്കുകളും ഗ്രാമീണ ബാങ്കുകളുമാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളോട് അല്പമെങ്കിലും സൗഹൃദ സമീപനം വെച്ച് പുലർത്തുന്നത്. എന്നാൽ പുതിയ നയമാറ്റം ഇത്തരം ബാങ്കുകളെയും തകർത്തില്ലാതാക്കുന്നതിലേക്കാണ് വഴിതെളിയിക്കുന്നത്. ബാങ്ക് വായ്പകൾ ശാഖാ മാനേജർമാർ അനുവദിച്ചിരുന്ന കാലത്താണ് വികേന്ദ്രീകൃതമായി ചെറുകിട വായ്പകൾ സാധാരണക്കാർക്ക് ലഭ്യമായിരുന്നത്. എന്നാൽ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ നടപ്പാക്കി ബാങ്ക് പ്രവൃത്തികളെല്ലാം ഹെഡ് ഓഫീസുകളിലും സോണൽ ഓഫീസുകളിലും കേന്ദ്രീകരിക്കുന്ന സ്ഥിതി സംജാതമായി. എളുപ്പത്തിൽ ടാർഗറ്റുകൾ കൈവരിക്കാനെന്ന വിധം വമ്പൻ വായ്പകളിൽ അഭയം തേടുന്നതിലേക്ക് ബാങ്കുകളുടെ പ്രവർത്തന ശൈലി രൂപാന്തരപ്പെട്ടു. സ്വാഭാവികമായും അവഗണിക്കപ്പെട്ട കാർഷിക മേഖലയും ചെറുകിട സംരംഭങ്ങളും തളർന്നു വീഴാനും മരവിപ്പ് സംഭവിക്കാനും കാരണമായി. ഇന്ത്യൻ കമ്പോളത്തിനുണ്ടായ മുരടിപ്പും സമ്പദ്വ്യവസ്ഥയുടെ മാന്ദ്യവും ചെറുകിടക്കാരെ അവഗണിച്ചുള്ള ബാങ്ക് വായ്പാ നിഷേധത്തിന്റെ കൂടി സംഭാവനയാണ്. വിജയമല്യമാർക്കും കോർപ്പറേറ്റുമാർക്കും മറ്റും ലഭ്യമാക്കിയ ബാങ്ക് വായ്പകളാകട്ടെ അവർ മനഃപൂർവ്വം തിരിച്ചടയ്ക്കുകയുണ്ടായില്ല. ബാങ്കുകളുടെ മൊത്തം കിട്ടാക്കടം 10,00,000 കോടി രൂപയായി എത്തിനിൽക്കുന്നത് ഏറെ ഉത്കണ്ഠാജനകമാണ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ കിട്ടാക്കട തുക 2.49 ലക്ഷം കോടി രൂപയായിരുന്നു. കുതിച്ചുയരുന്ന കിട്ടാക്കടം ബാങ്കുകളെയാകെ വൻ നഷ്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. 2017-18 പൊതുമേഖലാ ബാങ്കുകളിലെ വിജയ ബാങ്കും ഇന്ത്യൻ ബാങ്കും ഒഴിച്ച് 19 ബാങ്കുകളും നഷ്ടത്തിലാണ് കലാശിച്ചത്. ബാങ്ക് ദേശസാൽക്കരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ ബാങ്കുകൾ നഷ്ടത്തിലാകുന്നത്. 2015-16 17,990 കോടി രൂപയും 2016-17 11,369 കോടി രൂപയും ബാങ്കുകൾക്ക് നഷ്ടം സംഭവിക്കുകയുണ്ടായി. 2017-18 ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസായത്തിന്റെ അറ്റനഷ്ടം 85,374 കോടി രൂപയാണ്. ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യതയും അംഗീകാരവും നേടി അഭിവൃദ്ധിയിലെത്തിയ ബാങ്കിംഗ് സ്ഥാപനങ്ങളാണ് തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ പ്രയോഗത്താൽ ഈ വിധം താറുമാറായിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് സബ്സിഡി കിട്ടാനും ദൈനംദിന ആവശ്യങ്ങൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധിതമാക്കി കഴിഞ്ഞു. ATM, ഇന്റർനെറ്റ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗങ്ങളൊക്കെ നിത്യജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത സംഗതികളായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈയൊരു സാഹചര്യത്തിലാണ് ബാങ്കുകളിൽ അമിതമായ സർവീസ് ചാർജ് ഈടാക്കുന്ന സമ്പ്രദായം തീക്ഷ്ണമായി വരുന്നത്. ടെക്നോളജിയുടെ പ്രയോഗം ചിരപരിചിതമല്ലാത്തതിനാൽ ചതിക്കുഴികളിൽ വീഴുന്ന ഇടപാടുകാരുടെ എണ്ണം കൂടുന്നതായി കാണാം. സമ്പത്തിന്റെ അമിത കേന്ദ്രീകരണം അതീവ ഗൌരവമുള്ള സാമൂഹ്യ പ്രശ്നമാണ്. ഇതുണ്ടാക്കുന്ന സാമ്പത്തിക അസമത്വം സമൂഹത്തിൽ നാനാവിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും പൊട്ടിത്തെറികൾക്കും കാരണമാകും. 2017 നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സമ്പത്തിന്റെ 73% 1% വരുന്ന ധനാഢ്യർ കൈവശപ്പെടുത്തുകയുണ്ടായി. 2018 ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നത് രാജ്യത്തെ 50% ജനങ്ങളുടെ കൈവശമുള്ളതിന്റെ തുല്യമായത്ര സമ്പത്ത് 9 കോടീശ്വരന്മാരുടെ പക്കലുണ്ടെന്നാണ്. ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷമാണിത്. ചെറുകിട വായ്പകളെ പ്രോത്സാഹിപ്പിക്കുകയും ആകെ ബാങ്ക് വായ്പകയിൽ പകുതി തുകയെങ്കിലും കാർഷിക ഇടത്തരം ചെറുകിട സംരംഭകർക്ക് അനുവദിക്കുകയും ചെയ്യുന്ന നിബന്ധന കർശനമാക്കിയാൽ സമ്പദ്വ്യവസ്ഥയുടെ ഉണർവ് സാധ്യമാക്കാമെന്നതാണ് യാഥാർത്ഥ്യം. ബാങ്ക് ജീവനക്കാരുടെ നിയമനത്തിലും വലിയ പക്ഷപാതിത്വവും ജനവിരുദ്ധതയുമാണ് നിലനിൽക്കുന്നത്. ഉന്നത എക്സിക്യൂട്ടീവുകൾക്ക് ഉയർന്ന പ്രതിഫലം നൽകുമ്പോഴും ധൂർത്തും ആഡംബര ചെലവും സമൃദ്ധമായി നിർവഹിക്കുമ്പോഴും ബാങ്കുകളുടെ ലാഭമാണ് ക്ഷയിപ്പിക്കുന്നത്. എന്നാൽ സ്വീപ്പർ പ്യൂൺ ക്ലാർക്ക് തസ്തികയിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ കടുത്ത വിമുഖതയാണ് ബാങ്കുകൾ കാണിക്കുന്നത്. ഈ തസ്തികകളിൽ നിയമനം നടക്കാത്തത് വഴി സാധാരണക്കാരുടെ തൊഴിലവസരമാണ് ദാരുണമായി നിഷേധിക്കപ്പെടുന്നത്. താൽക്കാലിക തൊഴിലാളികളെയും ഓഫീസർ വിഭാഗത്തെയും കൂടുതലായി നിയമിച്ചുകൊണ്ട് അവരെ കൂലി അടിമകളാക്കി വെക്കുന്ന ഒരു പ്രവണതയെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണേണ്ടത്. ബാങ്കുകളിൽ നിലനിൽക്കുന്ന വരേണ്യ സ്വഭാവത്തെ ചെറുക്കാനും തൊഴിൽ ചൂഷണത്തെ പ്രതിരോധിക്കാനും തൊഴിലാളി സംഘടനകളാണ് മുൻകൈയെടുക്കേണ്ടത്. കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക, ജനകീയ ബാങ്കിംഗ് സംരക്ഷിക്കുക എന്ന ആശയം ഏറെ കാലിക പ്രസക്തിയുള്ള ഒന്നാണ്. ഇന്നു മുതൽ ജനുവരി 31 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം ഇത്തരം കാര്യങ്ങൾ സവിശേഷമായ ചർച്ചയ്ക്കും തീരുമാനങ്ങൾക്കും വിധേയമാക്കുമെന്ന് തീർച്ചയാണ്.